കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് സുവിശേഷങ്ങളിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്ന സർവപ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിപ്പാൻ തുടങ്ങി. അതിലൊന്നാമത്തത്, യേശു കർത്താവിനെ സർവപ്രധാനമായി സ്നേഹിക്കുക. രണ്ടാമത്തത്, സ്വയം ത്യജിക്കുക. മൂന്നാമത്തത്, ക്രൂശ് മനഃപൂർവമായി തിരഞ്ഞെടുക്കുക. ഇനി നാലാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുക എന്ന വ്യവസ്ഥയാണ്. മത്തായി സുവിശേഷം 16:24 നാം അത് കാണുന്നു. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ, അതെ, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായി കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നാം വീക്ഷിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതമായിരുന്നു കർത്താവിൻ്റെതെന്ന് നമുക്ക് ഗ്രഹിക്കാം. പിതാവിൻ്റെ മഹത്വത്തിനായി നിസ്വാർത്ഥമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സ്വയം അർപ്പിച്ച ജീവിതമായിരുന്നു യേശുവിൻ്റേത്. ഇന്ദ്രിയജയവും താഴ്മയും സൗമ്യതയും ദയയും മനസ്സലിവും വിശ്വസ്തതയും ത്യാഗോജ്വലമായ സ്നേഹവും നിറഞ്ഞ പാവനമായ ഒരു ജീവിതം, നിഷ്കപടമായ ചിന്തയും സമീപനവും പ്രവൃത്തിയും ഒത്തിണങ്ങിയ ഒരു മാതൃകാ ജീവിതം, നീചമായ അനീതിയുടെ മുഖത്തും സഹിഷ്ണുതയും ദീർഘക്ഷമയും വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം, വിശ്രമം കൂടാതെ ശുശ്രൂഷ തികയ്ക്കുവാൻ രാപകലില്ലാതെ അധ്വാനിക്കുന്ന അധ്വാന നിരതനായ യേശുവിൻ്റെ ജീവിതമാണ് നമുക്ക് മാതൃകയായിരിക്കുന്നത്. ഈ വിശ്രമമില്ലാത്ത ശുശ്രൂഷകളുടെ ഇടയിലും മുടങ്ങാതെയുള്ള പ്രാർത്ഥനാ ജീവിതവും യേശു ക്രിസ്തു നിലനിർത്തിയിരുന്നു. ജോലി തിരക്ക് വളരെയുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കാം എന്ന് യേശു വിചാരിച്ചില്ല. എല്ലാറ്റിനും നമുക്ക് മാതൃകയായിരിക്കേണ്ടതിന്, അതെ, തന്നെ അനുഗമിക്കുന്നതിനും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യായി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉത്തമമായ ഒരു മാതൃക നമുക്ക് കാട്ടിത്തരുവാൻ പ്രാർത്ഥന നിരതമായ ഒരു ജീവിതമാണ് യേശു നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്നത്. അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, തനിയെ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ പ്രാർത്ഥനയും അഭയാചനയും കഴിച്ചു. ഇങ്ങനെയുള്ള യേശുവിൻ്റെ ജീവിതം തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മാതൃകാ ജീവിതം തന്നെയായിരുന്നു. അതേ, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്ക് ശ്രേഷ്ഠമായ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവരുടെ വാക്കുകളും പെരുമാറ്റങ്ങളും എല്ലാം യേശുവിന്റെ ശിഷ്യരായി തങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം യോഗ്യമായതായിരിക്കണം. ദൈവത്തെ അറിയുന്നവരുടെ ഇടയിലും ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ ഒരു യഥാർത്ഥ ശിഷ്യന് കഴിയണം. ഈ ലോകം ക്രിസ്തുവിനെ ശ്രദ്ധിച്ചതുപോലെ തന്റെ ശിഷ്യന്മാരെയും ശ്രദ്ധിക്കുന്നു. എന്നാൽ യേശുവിന്റെ ശിഷ്യരായിരിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി അനേകർക്ക് യേശുവിനെ നമ്മിൽ കൂടെ കാണുവാൻ കഴിയുന്ന ജീവിതമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അവനെ അനുഗമിച്ച് ജീവിക്കുന്നവരെ നമ്മുടെ സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരിലുള്ള പാകപ്പിഴകളെ സമൂഹം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഏറ്റവും ഉത്തമമായ ഒരു മാർഗത്തിന്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന ശിഷ്യായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലോകം ഉന്നതമായ പ്രതീക്ഷകൾ ആഗ്രഹിക്കുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ ജീവിതമായിരുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആകയാൽ ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് ചില നാളുകളിലേക്കുള്ള ഒന്നല്ല, ആരംഭം മുതൽ അവസാനം വരെയും നിരന്തരമായി തുടർമാനമായി അവനെ അനുഗമിക്കുന്ന ഒരു ജീവിതമായിരിക്കണം അവനെ പിൻപറ്റുന്ന ശിഷ്യന്മാരുടേത്. അങ്ങനെ അനുഗമിക്കുന്ന അവനോടടുത്ത് അവനോട് ചേർന്ന് അവനെ അനുഗമിക്കുന്നതായ ശിഷ്യന്മാർക്ക് ഒരു മഹത്തായ ശുശ്രൂഷ ഈ ഭൂമിയിൽ തികച്ചെടുക്കുവാനുണ്ട് എന്നുള്ളത് ദൈവവചന യാഥാർത്ഥ്യമാണ്. ഇനിയും അഞ്ചാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകളിൽ പ്രധാനമായിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. അത് ദൈവജനത്തെ ഹൃദയപൂർവം സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:35. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഞാൻ ഒന്നുകൂടെ അത് വായിക്കുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. തന്നെത്താൻ പൂർണമായി നൽകിക്കൊണ്ടുള്ള സ്നേഹമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെത്. ആ മഹാസ്നേഹത്തിന്റെ പൂർണമായ പ്രദർശനമായിരുന്നു അവന്റെ ക്രൂശ് മരണം. വൈരുദ്ധ്യങ്ങൾ വളരെ ഉള്ളപ്പോൾ തന്നെ, ഒട്ടും തന്നെ അർഹതയില്ലാതിരുന്നപ്പോൾ, ഏകപക്ഷീയമായി തന്നെത്താൻ നൽകിക്കൊണ്ട് സ്നേഹിച്ച സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെത്. പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്ന അതിരുകളില്ലാത്ത ദൈവസ്നേഹം. ഈ ദൈവസ്നേഹം വിശ്വസിച്ച എല്ലാവരിലും ഒന്നാമതായി കർത്താവ് നൽകിയിട്ടുണ്ട്. ഇത് ഗുണമേന്മയുള്ള സ്നേഹമാണ്, ഇത് അതുല്യമായ സ്നേഹമാണ്. കാരണം അത് ദൈവസ്നേഹം തന്നെയാണ് എന്നുള്ളത് തന്നെ. അപ്പോൾ അവൻ ഒന്നാമതായി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും തമ്മിൽ തമ്മിൽ ഒറ്റ സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലും അതിനെക്കുറിച്ച് ആഴവും വിശദവുമായ പഠനം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. ആ എന്ത് മനോഹരമായ നിലയിലാണ് ഈ ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ വാക്ക് പിന്നെയും ഞാൻ ആവർത്തിക്കട്ടെ. വാക്കുകൾ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ജീവിതം തന്നെ ജീവനുള്ള ഒരു സന്ദേശമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ, അതായത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ ദൈവമക്കൾ മറ്റുള്ള ദൈവമക്കളെ, കർത്താവിന്റെ വചനം പറയുന്നത് പോലെ, കർത്താവ് ആവശ്യപ്പെടുന്നത് പോലെ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാവരും അറിയും ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ളത്. ഇന്ന് അത് എത്രമാത്രം അർത്ഥവത്തായിരിക്കുന്നുവെന്ന് പഠിക്കുന്നവർ ചിന്തിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇതത്രമാത്രം നന്നായി അവതരിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞിരുന്നാൽ തന്നെയും ഇത് പറയുന്ന ഞാനും കുറവുള്ളവനാണ് എന്നുള്ളത് കർത്താവിന്റെ വചനത്തിന്റെ മുൻപാകെ സമ്മതിക്കുക. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടുകയാണോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട ഗുരുനാഥനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിൽ നാം പുറകോട്ട് പോവുകയാണോ എന്ന് യഥാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു കാലയളവും സമയവുമാണിതെന്ന് വിശേഷാൽ ഓർപ്പിക്കട്ടെ. അതേ കൂട്ടവിശ്വാസികളെ, ഒറ്റ സ്നേഹിപ്പാൻ കഴിയുക എന്നത് ശിഷ്യത്വത്തിന്റെ ഒരടയാളമാണ്. ഇപ്രകാരമുള്ള സ്നേഹമില്ലാത്ത ശിഷ്യത്വം വെറും നിർജീവമായ ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്ന സന്യാസവ്രതം മാത്രമാണെന്ന് വില്യം മക്ഡൊണാൾഡ് പറയുന്നു. ഉപദേശങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്ന ഒരു സന്യാസവ്രതമാണ് യഥാർത്ഥമായ സ്നേഹമില്ലാത്ത ഒരു ജീവിതം. അങ്ങനെ അനുഭവമില്ലാത്ത യാഥാർത്ഥ്യത്തിന് സിഗ്നൽ കാണിക്കുന്നവരായി നാം ഇരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ അവൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ യഥാർത്ഥമായി നമുക്ക് അവൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയുള്ളൂ. അതെ, ദൈവജനത്തെ ഹൃദയപൂർവം സ്നേഹിക്കുക. നമുക്ക് നമ്മുടെ സ്നേഹിതന്മാരെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരെ സ്നേഹിക്കുവാനാണ് പലപ്പോഴും നാം തയ്യാറാകുന്നത്. എന്നാൽ നമുക്കിഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കുവാനല്ല ക്രിസ്തീയ സ്നേഹം ആവശ്യപ്പെടുന്നത്. ദൈവജനത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിലൂടെയുള്ള ഒരാത്മീയ ദർശനം തന്നെയാണ്. നമുക്കിഷ്ടമില്ലാത്ത പലരും ഉണ്ടായിരിക്കാം, പലരിലും പലതും ഉണ്ടായിരിക്കാം. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇനി ആറാമതായി, കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ, ദൈവവചനത്തിൽ നിരന്തരമായി നിലനിൽക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:31 കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിരിക്കും. വീണ്ടും ആവർത്തിക്കട്ടെ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിരിക്കും. കർത്താവിൻ്റെ മഹത്തായ ആഹ്വാനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. 3.5 വർഷം യേശു കർത്താവ് അതുല്യനായ ഗുരുവായി, മാതൃകാ ഗുരുവായി, ഉത്തമ ഗുരുവായി തൻ്റെ ശിഷ്യന്മാരെ വിലയേറിയ വചനങ്ങൾ പഠിപ്പിച്ചു. അവർ യേശുവിനോടുകൂടെ നടന്ന് അവൻ്റെ വചനങ്ങൾ കേട്ട് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും സംശയങ്ങൾ ചോദിച്ചും സത്യം ഗ്രഹിച്ചും അവർ മുൻപോട്ട് പോയി. എങ്കിലും അവർക്ക് അനേക മർമ്മങ്ങളും ഗ്രഹിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് സകലവും ഓർമ്മപ്പെടുത്തി തരും, അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന്. യേശു ക്രിസ്തു 3.5 വർഷം അവരെ പഠിപ്പിച്ചുവെങ്കിലും തുടർന്ന് പരിശുദ്ധാത്മാവും അവരുടെ ശിഷ്യത്വ ജീവിതത്തിൽ നിരന്തരമായി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് അവരെ പഠിപ്പിച്ച് പരിപോഷിപ്പിച്ച് മുൻപോട്ട് നടത്തിക്കൊണ്ടിരുന്നു. യഥാർത്ഥമായ ശിഷ്യത്വം എന്നുള്ളത് നിരന്തരമായി പാലിക്കേണ്ട ഒന്നാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ആരംഭം വളരെ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ അതിൻ്റെ അവസാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനോട് പറയുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. സത്യവചനത്തെ മായമില്ലാത്ത പാലാകുന്ന തിരുവചനത്തെ യഥാർത്ഥമായി വിഭജിക്കുവാൻ, അതർത്ഥാർത്ഥമായി പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഗ്രഹിച്ചുമിരിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിരന്തരമായി ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ വചനം പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു ശിഷ്യന് കലർപ്പ് കൂടാതെ ഗുരുവിനോടുള്ള വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. ദൈവവചനത്തിൽ, തിരുവചനത്തിൽ നിരന്തരമായി നിലനിൽക്കുക, ആവേശപരമായി പെട്ടെന്നുള്ളതായ വികാരപരമായ ഒരു ഇളക്കത്തിൻ്റെ അനുഭവം ഉള്ളതുപോലെ അനുഭവം പോലെ വല്ലപ്പോഴും 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 ഒരു ഉണർവ് കാണിക്കുന്ന അനുഭവമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നിരന്തര ജീവിതമാണ്, തുടർമാനമായ ജീവിതമാണ്, ഒരു നിലനിൽക്കുന്ന സ്ഥിരതയുള്ള ജീവിതമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 9:62 ഇങ്ങനെ നാം കാണുന്നു: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. നാം അവനിലും അവന്റെ വചനം നമ്മിലും വസിക്കണം എന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. നിരന്തരമായി വചനത്തിൽ നിലനിൽക്കുക. നാം ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടേണത്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതയോടെ ഓടുവാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ഓടുന്നു എങ്കിൽ തന്നെയും ബിരുദ പ്രാപിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ക്രിസ്ത്യ ജീവിതം ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ഓട്ടമാണ്, വെറുതെയുള്ള ഓട്ടമല്ല. നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവി. അപ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിലോടി ഓട്ടം തിരിക്കുന്ന പരിപാടിയല്ല ക്രിസ്തീയ ശിഷ്യത്വത്തിലുള്ളത്. ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ക്ഷമയോടുകൂടിയ സ്ഥിരമായ ഓട്ടമാണ്. ആകയാൽ വീണ്ടും എഴുന്നേറ്റും യേശുവിനെ അനുഗമിക്കുവാൻ അവൻ ആവശ്യപ്പെടുന്നില്ല. സ്ഥിരതയുള്ളവരായി ക്ഷമയോടെ അവന് വേണ്ടി ജീവിക്കുവാനും അവനെ അനുഗമിക്കുവാനും അവൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനം, അതിൽ നിലനിൽക്കുന്ന ഒരുവന് പാപത്തെ വെറുത്ത്, പാപത്തെ ഒഴിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുക മാത്രമല്ല, സൃഷ്ടിപ്പാൻ ശക്തിയുള്ള ഈ വചനത്തിലൂടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ സൃഷ്ടിപരമായ പ്രവർത്തനം ഉളവാക്കുവാൻ കഴിയുന്നതാണ്. ആ സൃഷ്ടിപ്പിന്റെ ശക്തമായ പ്രവൃത്തി ശിഷ്യന്മാരിലൂടെയാണ് ഈ ലോകത്ത് ദൈവം ചെയ്യുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ആകയാൽ അവനെ അനുഗമിക്കുന്ന ശിഷ്യൻ നിശ്ചയമായി ദൈവവചനത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നവൻ ആയിരിക്കും. ഇനി ഏഴാമതായി ഞാൻ തിരുവചനത്തിൽ കാണുന്ന ഒരു വ്യവസ്ഥ, അവനെ അനുഗമിക്കുന്നതിന് വേണ്ടി സകലവും ത്യജിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ വചനം ഞാൻ ഉദ്ധരിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14:33 നാം ഇത് വായിക്കുന്നു: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കട്ടെ: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എത്ര വ്യക്തവും സ്പഷ്ടവുമായിട്ടാണ് കർത്താവ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കർത്താവ് ഈ പറഞ്ഞ ഭാഗത്തുള്ളതെന്ന് തോന്നിപ്പോകും. എന്നാൽ യഥാർത്ഥ ശിഷ്യത്വത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഈ വചനത്തിന്റെ സത്യം മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. യഥാർത്ഥമായി ശിഷ്യത്വത്തിന് ഒരു ശിഷ്യൻ കൊടുക്കേണ്ട വിലയാണത്. കർത്താവിന് വേണ്ടി തനിക്കുള്ളതിനോടെല്ലാം, അല്ലെങ്കിൽ തനിക്കുള്ള സകലത്തോടെയും ഗുഡ് ബൈ പറയണമെന്ന് തന്നെയാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നാം ഓർക്കണം, ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി നിർധനരായി ജീവിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കുള്ളത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ഭൗതിക സമ്പത്തുകളെ ഒരു ശിഷ്യൻ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്, കൂടുതലായി സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് കർത്താവിനെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, മാമോനോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ കഴിയണം. ധനം ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമാണ്. സമ്പത്തുകൾ ഈ ലോക ജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ ഒരു ശിഷ്യന്റെ സമർപ്പണം ഈ ലോകത്തിൻ്റെ സമ്പത്തിലേക്കല്ല, പിന്നെയോ വിലയേറിയ സമ്പത്താകുന്ന ഗുരുനാഥനായ യേശു ക്രിസ്തുവിലേക്കാണ്. ആകയാൽ യേശുവിനെ ഒന്നാമതായി കാണുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ വസ്തുവകകളെയും വില കുറച്ചു കാണുവാൻ കഴിയുകയും അവയെ കർത്താവിന് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിൽ നല്ല ഗൃഹവിചാരകന്മാരായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അതിനെ നല്ല ഉദ്ദേശത്തോടുകൂടെ ചെലവിടുവാൻ കഴിയുകയും വേണം. ഈ ഭൂമിയിൽ സമ്പത്ത് സ്വരൂപിക്കുന്നതിന് കർത്താവ് വിലക്കിയിട്ടുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് ഊന്നി പറയുന്നുണ്ട്. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ മഹത്തായ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ഭൗതിക നന്മകളെ കൊണ്ട് വളരെ ശുശ്രൂഷ ചെയ്തവരെ പുതിയ നിയമത്തിൽ പുകഴ്ത്തി പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ അവനെ അനുഗമിക്കുന്നതിനു വേണ്ടി ഒരു ശിഷ്യൻ സകലവും ത്യജിക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുള്ള അനുവാദം ഒരു അനുവാദമായിട്ടാണ് തരുന്നത്. അപ്പോൾ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, വേണ്ട ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളതായ ആ രീതിയിലല്ല, പിന്നെയോ ഒരു വ്യവസ്ഥയായിട്ടാണ്, വേറെ യാതൊരു വഴിയുമില്ല. വ്യക്തമായ ഒരു വ്യവസ്ഥയാണ്, ക്ലിയറായ ഒരു വ്യവസ്ഥയാണ്. സകലവും ത്യജിക്കുക. ഞാൻ ആ വാക്യം വീണ്ടും വായിക്കട്ടെ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വിട്ടുപിരിയുക. ഒരുവനെല്ലാം തൻ്റെ സമ്പത്തുകളെല്ലാം വിറ്റു എന്ന് വിചാരിച്ച്, വിറ്റു പണമാക്കി എന്ന് വിചാരിച്ച് അത് വിട്ടു എന്ന് വരികയില്ല. വിൽക്കുന്നതും വിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ സർവസമ്പത്തുകളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനോട് പറ്റുമാനമില്ലാതെ യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു സമർപ്പണ ജീവിതമാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വസ്തുവകളിലും സമ്പൽ സമൃദ്ധിയിലും നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി പതിക്കുവാനിടയാകാതെ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിഷ്കപടമായി വിശ്വസ്തരായി തുടരുവാനും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുക, ചെലവിടുക, ചിലവായി പോവുക, അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാന്യ കേൾവിക്കാരെ, സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളാലും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഏഴ് വ്യവസ്ഥകൾ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള പ്രധാന വ്യവസ്ഥകളാകയാൽ ഇത് പാലിച്ചെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ശിഷ്യനായി യേശുവിനെ പിന്തുടരുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ തൽക്കാലം ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ.